കൊമാല, സന്തോഷ് എച്ചിക്കാനം. എട്ടാമത്തെ കഥ, പേജ് 63, പന്തിഭോജനം. സഞ്ചരിക്കുന്ന റെസ്റ്റോറൻ്റ് എന്ന് കൂട്ടുകാരികൾ വിശേഷിപ്പിക്കാറുള്ള സൂസൻ ഇമ്മാനുവൽ തൻ്റെ ടിഫിൻ കാരിയറിൻ്റെ ബഹുനിലകൾ ഓരോന്നായി അടർത്തിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. രമ്യ നായർ മട്ടരിയുടെ അധികം വേവാത്ത ചോറിനകത്തു നിന്നും കോവയ്ക്കാം മെഴുക്ക് പുരട്ടിയും മുളക് കൊണ്ടാട്ടവും കുഴിച്ചെടുത്തു. പക്ഷേ അവളുടെ പ്രതീക്ഷ അത്രയും സൂസൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ വട്ടമേശയിൽ ഇടയ്ക്കിടെ അരങ്ങേറാറുള്ള രുചിതർക്കങ്ങളിൽ സൂസൻ്റെ കൈപുണ്യത്തെ വെല്ലാൻ രമ്യയുടെ അവിയലിനോ സംഗീത നമ്പൂരിയുടെ മാമ്പഴപ്പുളിശ്ശേരിക്കോ സാധിക്കാറില്ല. കോതമംഗലത്തെ തറവാട്ടു വീട്ടിലെ ഡെലീഷ്യസ് ഐറ്റങ്ങളിൽ ഒന്നായ പോർക്ക് വരട്ടിയത് കൊണ്ടാണ് സൂസൻ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. അവൾ മത്തങ്ങയുടെ ആകൃതിയുള്ള ചെറിയ ഒരു കാസറോൾ തുറന്നതും നല്ല ഒന്നാന്തരം കോട്ടയം പാചകവിധിയിൽ സൂസൻ്റെ വല്യമ്മച്ചി വരട്ടി നിർത്തിയ പന്നിക്കുട്ടി ഒന്ന് അമറി മൂക്കുയർത്തി പിൻകാൽ കുടഞ്ഞ് ഒരു ചാട്ടം ചാടി. തക്കം പാർത്തുനിന്ന രമ്യ നായർ നിക്കട എന്നതിനെ പിടികൂടി എല്ലില്ലാത്ത ഒരു കഷ്ണം നുള്ളി വായിലിട്ട് കണ്ണുകളെ വികസിപ്പിച്ചു. അവളുടെ വെളുത്ത മൂക്കിൻ്റെ അറ്റം മെല്ലെ മെല്ലെ വിയർത്ത് ഒരു വറ്റൽമുളകാകുന്നത് കണ്ട് സൂസൻ ഉച്ചത്തിൽ ചിരിച്ചു. അപ്പോൾ സൂസൻ്റെ മൊബൈലിലെ ഇൻബോക്സിൽ സംഗീത നമ്പൂരിയുടെ മെസ്സേജ് വന്നു, റിസീവ്ഡ് എന്ന് കാണിച്ചു. കണ്ടോ, സൂസൻ മൊബൈൽ രമ്യയെ കാണിച്ചു. ഹിയറിംഗ് ഈസ് ഗോയിങ് ഓൺ, ഡോണ്ട് ഫിനിഷ് ദ പോർക്ക്. ഈ പോർക്കിനെ വിചാരിച്ച് കക്ഷിക്ക് കോടതിയിൽ ഇരിക്കപ്പുറത്തിയില്ല. ഇവളാണോ നമ്പൂതിരി? അറിയില്ലേ, സംഗീയുടെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ യോഗക്ഷേമക്കാരായിരുന്നു. അതുകൊണ്ട് രമ്യ പറഞ്ഞത് സൂസന് മനസ്സിലായില്ല. അവൾ മെഴുക്ക് പുരട്ടി പല്ലിനടിയിൽ വെച്ച് കൂട്ടുകാരിയെ നോക്കി. മൈ ഗോഡ്, നിന്നോടാണല്ലോ ഞാനിതൊക്കെ പറയുന്നത്. ചരിത്രബോധം തൊട്ട് തീണ്ടിയിട്ടില്ല. രമ്യ തലയ്ക്ക് കൈവച്ചു. യോഗക്ഷേമക്കാരെന്ന് പറഞ്ഞാൽ നമ്പൂരിസിലെ റെവല്യൂഷനിസ്റ്റുകൾ. വെറും പുളിങ്കറിയും പൂണൂലുമല്ലെന്ന് മനസ്സിലായോ? ബി ടി ഭട്ടതിരിപ്പാടെന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, സൂസൻ എവിടെയോ വായിച്ചു മറന്നൊരു ഓർമ്മയിൽ ശിരസിളക്കി. അമ്പലങ്ങൾക്ക് തീവയ്ക്കാൻ പറഞ്ഞ പാർട്ടിയാണ് 10-70 കൊല്ലം മുമ്പ്. പിന്നെയാ നിൻ്റെ ഈ വരട്ടിയ പോർക്ക്. സൂസൻ പിന്നീടൊന്നും പറയാതെ ഇറച്ചിയിലെ തേങ്ങാക്കൊത്ത് കോരിയെടുത്ത് രമ്യയുടെ ചോറിന് മുകളിൽ ഇട്ടു. ഈ തേങ്ങ വെറുതെ ഇടോ അതോ എണ്ണയിൽ വറക്കോ? രമ്യ ചോദിച്ചു. അതൊക്കെ വല്യമ്മച്ചിയുടെ മൂട് പോലെയാന്നേ, സൂസൻ പറഞ്ഞു. ഹിയറിംഗ് നടക്കാന്നല്ലേ പറഞ്ഞ്? നമ്മുടെ സംഗീയുടെ കേസ് എന്താവും? ഊണ് കഴിച്ചുകൊണ്ട് രമ്യ ചോദിച്ചു. കേസ് ഫയൽ ഞാനൊന്ന് ഓടിച്ചു നോക്കിയതാ. സൂസൻ മുളക് കൊണ്ടാട്ടത്തിൻ്റെ ഞെട്ടടർത്തി അതിലെ അരി തട്ടിക്കളഞ്ഞ് തൈരിലിട്ടു. ജാതിപ്പേര് വിളിച്ചതിൻ്റെ കൂടെ വധശ്രമം കൂടി ചാർജ് ചെയ്തേക്കാം. 99 SC ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് വകുപ്പനുസരിച്ച് നമ്മുടെ നമ്പൂരിച്ചയുടെ കക്ഷി എന്തോ അയാക്കട പേര്. CP ബാലഗോപാലൻ മേനോൻ, രമ്യ കൂട്ടിച്ചേർത്തു. ആ, എന്ത് മേനോനാണെങ്കിലും പുള്ളിക്കാരന് 10 കൊല്ലം വരെ കിട്ടാം. എന്തിട്ട സംഭവം? രമ്യ ചോദിച്ചു. സംഗി ഇൻഡിപെൻഡൻ്റായി വാദിക്കാൻ പോകണമെന്നല്ലാതെ മറ്റു സംഗതിയൊന്നും എനിക്കറിയില്ല. നീ ആ മേനോനെ കണ്ടിട്ടില്ലേ? ഉവ്, അങ്ങോരുടെ പറമ്പിന് കിഴക്ക് താമസിക്കുന്ന കാപ്പക്കുട്ടി എന്ന് പേരുള്ള ഒരുതനെ പരാതിക്കാരൻ. സൂസൻ കേസ് ഫയലിലെ ഹർജിക്കാരൻ്റെ മൊഴി ഏറെക്കുറെ തെറ്റാതെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒറ്റാല വെച്ച് മീൻ പിടിക്കണ ജാതിയ. പുതിയ വീട് വയ്ക്കാൻ മേനോൻ കല്ലും സിമൻറ്റുമൊക്കെ കടത്തിക്കൊണ്ടിരുന്നത് കാപ്പക്കുട്ടിയുടെ പറമ്പിൽ കൂടെയാണ്. ഇച്ചിരി ചുറ്റി വളഞ്ഞ മെയിൻ റോഡ് വഴി മേനോൻ്റെ സ്വന്തം പറമ്പിൽ കൂടെ വണ്ടിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളിക്ക് ഇതിൽ കൂടെ തന്നെ പോകണം. ലോറിയുടെ പോക്കും വരവും കൊണ്ട് കിടക്കപ്പുറത്തി ഇല്ലാതായപ്പോൾ മേനോനെങ്കിൽ മേനോൻ എന്നും പറഞ്ഞ് കാപ്പക്കുട്ടി വഴി തടഞ്ഞു. നീ ആ കാബേജ് തോരൻ എടുക്കട്ടാ. എന്നിട്ട് രമ്യയുടെ ഉള്ളിൽ ഒരു സംഘർഷത്തിൻ്റെ തീയും പുകയും പോയിരുന്നു. ആ, കീഴ്ജാതിയല്ലേ. കാപ്പക്കുട്ടിയുടെ ഡയലോഗ് മേനോന് പിടിച്ചില്ല. അവൻ്റെ കഴുത്തിൽ പിടിച്ച് പൊലേൻ്റെ മോനെ കൊന്നുകളയും എന്ന് മേനോൻ അലറി. പിന്നെ അവിടെ കിടന്ന കമ്പിക്കഷ്ണം എടുത്ത് തലയ്ക്കടിച്ചുന്ന കേസ്, അറ്റംപ്റ്റ് ഓഫ് മർഡർ, കർത്താവിനറിയാം. പക്ഷേ അത് വിശ്വസിക്കാനാവാതെ രമ്യ ജീരകവെള്ളം നിറച്ച ഗ്ലാസ് സൂസനരികിലേക്ക് നീക്കി. അവളുടെ സങ്കല്പത്തിലെ മേനോൻ കാപ്പക്കുട്ടിയെ തെറി വിളിച്ച ശേഷം മറ്റൊരു ഇടപാടിനും നിൽക്കാതെ ലോറി പിന്നോട്ടെടുത്ത് മെയിൻ റോഡ് വഴി തൻ്റെ പുരയിടത്തിലേക്ക് ഓടിച്ചുപോയി. അവൾ പറഞ്ഞു, ഇത്രയും ക്രൂരനാവാൻ ഒരു മേനോന് പറ്റില്ല. നീ ഇതേ പറയൂ, സൂസൻ ഗ്ലാസ് ഉറക്കെ താഴെ വെച്ചു. നായന്മാരും മേനോന്മാരുമൊക്കെ ഒരേ കാറ്റഗറിയല്ലേ? പൊടുന്നിനെ ബാർ അസോസിയേഷൻ ഹാളിൻ്റെ വാതിൽ വഴി ഒരു വവ്വാൽ പറന്നു വന്ന് പന്നി മാംസത്തിൽ കടിച്ചു തൂങ്ങി. ഹായ് സംഗി എന്ന് വവ്വാലിന് നേരെ രമ്യ ഒച്ച വെച്ചു. ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കെ സൂസൻ്റെ പോർക്ക് കോടതിക്കകത്തേക്ക് കയറി വന്ന് സംഗീതയുടെ കൊതിയുടെ പിന്നാമ്പുറങ്ങളിൽ മൂക്കുരച്ച് നടന്നു. വാദം കഴിഞ്ഞതും കൂട്ടിൽ നിന്നും വിയർത്തൊഴുകി വന്ന മേനോനോട് രണ്ടു വാക്ക് പറയാൻ പോലും നിൽക്കാതെ അവൾ ബാർ ഊരിയെറിഞ്ഞ് സംഗീത ചോറ്റുപാത്രം ക്ഷമിക്കണം നിൽക്കാതെ അവൾ ബാർ അസോസിയേഷൻ ഹാളിലേക്ക് പറക്കുകയായിരുന്നു. ഗൗണും ടൈയും ഊരിയെറിഞ്ഞ് സംഗീത ചോറ്റുപാത്രം തുറന്നു. കടുമാങ്ങയും കാളനും സോസിന് കൈമാറി പോർക്കിനെ രുചിയോടെ സ്വീകരിച്ചു. രണ്ട് മതങ്ങൾ തമ്മിലുള്ള സാമൂഹികമായ അകലം നികത്തുന്നതിൽ പന്നിമാംസത്തിൻ്റെ സ്വാധീനത്തെപ്പറ്റി കോതമംഗലം ഡിഷ് വിളമ്പാറുള്ള ദിവസങ്ങളിലൊക്കെ പറയാറുള്ള ചില അഭിപ്രായങ്ങൾ സംഗീത ഇന്നും ആവർത്തിച്ചു. സംഗീത് ബി സീരിയസ്. സോസൻ തൻ്റെ 2 വർഷത്തെ സീനിയോറിറ്റിയെ കണ്ണടയുടെ കൂടെ മൂക്കിൻ തുമ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി സംഗീതക്കരികിലേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു. ഇൻഡിപെൻഡൻ്റായി വാദിക്കാൻ പോകുന്ന ആദ്യത്തെ കേസ്. കുറച്ചുകൂടി കെയർഫുൾ ആവണം. ഞാൻ FIR വായിച്ചു. ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. സാക്ഷികളെ സ്വാധീനിച്ചില്ലെങ്കിൽ മേനോൻ്റെ കാര്യം പോക്കാം. അതുവരെ പോർക്കുമായി സല്ലപിച്ചു കൊണ്ടിരുന്ന സംഗീത സോസിൻ്റെ മുന്നറിയിപ്പ് കേട്ടതും പാത്രത്തിൽ നിന്ന് മെല്ലെ നിവർന്ന് വിരൽത്തുമ്പുകൾ ടിഫിൻ കാരിയറിൻ്റെ വക്കിൽ ഉരച്ച് അവസാനിപ്പിച്ചതുപോലെ തെല്ലിടായിരുന്നു. കാപ്പക്കുട്ടിയുടെ ഒറ്റാലിലേക്ക് ദുരന്തത്തെപ്പറ്റി ഒന്നും അറിയാതെ ഒരു ഓപ്പറ നർത്തകനെ പോലെ തുഴഞ്ഞു വരുന്ന ചോരിഞ്ചിത്ത് പാലാട്ട് വീട്ടിൽ എന്ന കുലീന സ്പീഷീസിൽപ്പെട്ട ഒരു മീൻ. CP ഗോപാലമേനോൻ. അതിനെ ഒന്ന് വഴിതിരിച്ചു വിടാൻ CRPC എന്ത് രക്ഷാമന്ത്രം താൻ ഉരുവിടണം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, രമ്യ അവളുടെ പുറത്തു തട്ടി. കേസിൻ്റെ അനന്തരഫലത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി. എനിക്കറിയാം. സംഗീത നമ്പൂതിരിയുടെ ശബ്ദം ഇടറി. അവൾ മുന്നിലെ ഗ്ലാസ് വെറുതെ തിരിച്ച് അതിനകത്ത് കത്തി നിൽക്കുന്ന മെർക്കുറി ബൾബിനെ ജീരകവെള്ളത്തിൽ കലർത്തിക്കൊണ്ടിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ഞാൻ ഇന്നലെ മൂലക്കടവിലേക്ക് മേനോനെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. സംഗീത പറഞ്ഞു. വിറ്റ്നസ്സൊക്കെ കാപ്പക്കുട്ടിയുടെ കൂടെ ഒറ്റാലിൽ വയ്ക്കണവരാണ്. മേനോൻ കാശും കുപ്പിയും കാണിച്ച് പഠിച്ച പണി 18 നോക്കി. രക്ഷയില്ല. ജാതിപ്പേര് വിളിച്ചവനെ അഴിയെണ്ണിക്കുമെന്ന് ഉറച്ച തീരുമാനത്തിലാണവർ. കാപ്പക്കുട്ടിയാണെങ്കിൽ കേസ് പഠിക്കാൻ എന്നും പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസിൽ വരും. പ്രോസിക്യൂട്ടർ രുക്മിണി അങ്ങേരുടെ ഒരകന്ന റിലേറ്റീവാണ്. രുക്മിണി യൂണിവേഴ്സിറ്റിയിലെ തീപ്പൊരിയായിരുന്നു, അറിയില്ലേ? അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ, രമ്യ പറഞ്ഞു. അതിൻ്റെ കൂടെ ദളിത് വാദം, ഫെമിനിസം, എല്ലാ പണ്ടാരവുമുണ്ട്. സർക്കാർ മാറി പുതിയതായി അപ്പോയിൻറ്റ് ചെയ്ത സ്ഥിതിക്ക് ആരംഭശൂരത്വം കൂടും. നീ ഇത്തിരി കടുമാങ്ങ് കാട്ടിയേ. ആ മതി, അസലായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലത്തെയാ? സൂസൻ ചോദിച്ചു. അതേ എന്ന് സംഗീത തലയാട്ടി. പിന്നെ രുക്മിണിക്ക് നമ്മൾ സവർണരോട് ഇത്തിരി വ്യക്തിവൈരാഗ്യം ഉണ്ട് താൻ, സൂസൻ കൂട്ടിച്ചേർത്തു. എന്താ എന്താ പറഞ്ഞ സവർണരോ? രമ്യ ഇടയിൽ കയറി. ഞങ്ങൾ നമ്പൂരി നായന്മാരും ഒക്കെയാ, പക്ഷേ ഈ സുറിയാനികൾ എപ്പോഴാണ് സവർണരായത്? ഒന്ന് പോടി, ഇച്ചിരി ലോക്കൽ ഹിസ്റ്ററിയൊക്കെ എൻ്റെ കോതമംഗലം വെല്ലുമിച്ചി പോത്തങ്കോട് അന്നക്കുട്ടിക്കും അറിയാം. ഞങ്ങളേ, ഞങ്ങൾ അസല് നമ്പൂതിരിമാർ മാർക്കം കൂടി സുറിയാനികളായതാ. എന്തേ? രമ്യ ചിരിച്ചു. അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കുറച്ച് ചരിത്രമൊക്കെ നിനക്കും അറിയാം. അതൊക്കെ വിട്, രുക്മിണി വിചാരിച്ചാൽ വല്ലതും നടക്കൂ? സൂസൻ ചോദിച്ചു. അവൾ വിചാരിച്ചാലേ നടക്കൂ, രമ്യ പറഞ്ഞു. പക്ഷേ അവൾ വിചാരിക്കില്ലല്ലോ, സംഗീത നിരാശപ്പെട്ടു. നമ്മൾ മേൽജാതിക്കാർക്കിട്ട് പണിയാൻ കിട്ടുന്ന അവസരം അവൾ കളയുമോ? രുക്മിണിക്ക് പൊതുവെ ജാതിപരമായ ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്ന് സംഗീതയ്ക്കറിയാം. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു ഉച്ച നേരത്ത് ഈ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് കറികളിലെ ജാതീയതയെപ്പറ്റി ഒരു സംസാരം നടക്കുകയുണ്ടായി. അന്ന് സംഗീതയുടെ കൂട്ടുകാരികളെ കൂടാതെ അഡ്വക്കേറ്റ് ഉണ്ണിരാജയുടെ ജൂനിയർ സതീഷ് വർമ്മയും ഉണ്ടായിരുന്നു. സംഗീതയാണ് ചർച്ച തുടങ്ങിവെച്ചത്. പാചകം ചെയ്യുമ്പോൾ ഉപ്പും മഞ്ഞളുമൊക്കെ ചേർക്കാറുള്ളതുപോലെ ചിലയിനം കറികളിൽ അതിൻ്റെ ഉപജ്ഞാതാക്കളുടെ ജാതിയും മതവുമൊക്കെ കലരുന്നത് സ്വാഭാവികമാണെന്ന് അവൾ പറഞ്ഞു. കൺപോളകളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിൻ്റെ ആധിക്യം വെച്ച് മംഗോളിയനെ തിരിച്ചറിയും പോലെ കറി കണ്ടാൽ ഇതേത് ഇനമാണെന്ന് മനസ്സിലാക്കാമെന്ന് സംഗീത സ്വോദാഹരണം സമർത്ഥിച്ചു. നമ്പൂതിരി: മാമ്പഴ പുളിശ്ശേരി, ഓല. നായർ: കൂട്ടുകറി, മെഴുക്കുപുരട്ടി, മൊളൂഷ്യം, അവിയൽ. ഈഴവൻ: മുതിരക്കറി, കടലക്കറി. ക്രിസ്ത്യൻ: താറാവ് മപ്പാസ്, പോർക്ക് വരട്ടിയത്. മുസ്ലിം: ബീഫ് ബിരിയാണി, കോയി ബിരിയാണി. ഓരോ കറിയുടെയും രുചിക്കും നിറത്തിനുമൊപ്പം അജിനമോട്ടോ പോലെ ഹെറിഡിറ്ററിയും ഉണ്ട് എന്ന് സതീഷ് വർമ്മ സംഗീതയെ പിന്തങ്ങി. അന്നേരമാണ് രുക്മിണി സംസാര വിഷയമായത്. ഇനി LLB അല്ല LLM പാസ്സായി ഡോക്ടറേറ്റ് എടുത്താലും അവളുടെ ടിഫിൻ ബോക്സിൽ നിന്നും വരുന്ന ചേറ്റുമീനിൻ്റെ ഉളുമ്പിയ മണം പൂവിൽ നിന്നും അതീ പറഞ്ഞ ഹെറിഡിറ്ററിയാണെന്നും സംഗീതയുടെ നാവിൽ നിന്നും വീണുപോയി. ഒരു വർഷത്തിന് ശേഷം ഈ സതീഷിനെ രുക്മിണി വളയ്ക്കുമെന്ന് ആര് വിചാരിച്ചു? സാക്ഷാൽ തൃപ്പൂണിത്തറ തമ്പുരാനെ ആ കറമ്പി പെണ്ണ് പ്രണയത്തിൻ്റെ ഒറ്റാലു വെച്ച് വീഴ്ത്തി. പ്രണയാർദ്രമായ നിമിഷങ്ങളിൽ എപ്പോഴോ വിഷയദാരിദ്ര്യം വന്നപ്പോൾ തൻ്റെ കാമുകിയെപ്പറ്റി സംഗീത മുമ്പ് പറഞ്ഞ ചേറ്റുമീനിൻ്റെ കാര്യം തമ്പുരാൻ പുറത്തുവിട്ടു. അതിനുശേഷം രുക്മിണി അവരുടെ മുഖത്തു നോക്കിയിട്ടില്ല. കോടതി വരാന്തയിലെ ആകസ്മികമായ കണ്ടുമുട്ടലുകളെ തല കുനിച്ചോ അല്ലെങ്കിൽ സംഗീത കൺവെർട്ടിൽ നിന്നും മാറും വരെ കേസ് ഫയലുകളിലെ താളുകൾ വെറുതെ മറിച്ചോ രുക്മിണി ഒഴിവാക്കി. സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിൽ നിരവധി പട്ടികജാതിക്കാർ പുരനിറഞ്ഞു നിൽക്കെ ദളിത്വാദിയായ രുക്മിണി എന്തിന് ഒരു തമ്പുരാനെ തിരഞ്ഞുപിടിച്ചു? ഈ ചോദ്യത്തിന് സതീഷ് പറഞ്ഞ ഉത്തരം പ്രണയത്തിന് ജാതിയില്ല എന്നാണ്. ഇത് വിമർശനത്തെ നേരിടാൻ പറ്റാതെ വരുമ്പോൾ കമിതാക്കൾ സാധാരണ പറയാനുള്ള ഒരു സ്ഥിരം ഉത്തരമാണെന്ന് മനസ്സിലാക്കിയ രമ്യ പുച്ഛിച്ചു. അതൊന്നുമല്ല കാരണം. സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി പിന്നോക്ക ജാതികളെ സവർണ വിഭാഗങ്ങളുമായി ഐക്യപ്പെടാൻ മോഹിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം കണ്ടപ്പോൾ സതീഷ് വർമ്മയിൽ ശുഭോദർക്കമായ ചില പരിവർത്തനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് സംഗീതയ്ക്ക് മനസ്സിലായി. കോടതി ലൈബ്രറിയിൽ വെച്ച് അയാൾ സംഗീതയോട് കുറച്ചുനേരം തുറന്ന് സംസാരിച്ചു. രുക്കുവിൻ്റെ കേസിൽ എനിക്കൊരബദ്ധം പറ്റി, കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനതിലെങ്ങനെ ഊരുമെന്ന് ആലോചിക്കുക. ജാതിയാലുള്ളത് തൂത്താ പോകുമോ? കല്യാണമൊക്കെ വരുമ്പോൾ സ്വന്തം ജാതി തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് അതൊക്കെ വലിയ പ്രോബ്ലം ആവും. കാരണവന്മാർ പറഞ്ഞു വെച്ചതൊക്കെ തിരുത്താതിരിക്കണതാ ബുദ്ധി. എന്നിട്ട് നീ ചോറിൻ്റെ മുമ്പിൽ കിടന്ന് ആലോചിക്കണേ? രമ്യ സംഗീതയുടെ കവിളത്ത് തട്ടി. എൻ്റെ കയ്യിലൊരു തുരുപ്പ് ചീട്ടുണ്ട്. ആ രുക്മിണിയുടെ കാല് പിടിക്കുന്നതിന് മുമ്പ് ഇത് വെച്ചൊന്ന് കളിച്ചു നോക്കിയാലോ എന്നാ ഞാൻ ആലോചിക്കുക, സംഗീത പറഞ്ഞു. എന്തുവാടി? സൂസൻ വിരലുകൾ നക്കി വൃത്തിയാക്കി ടിഫിൻ ബോക്സുകൾ ഓരോന്നായി അടുക്കി വെച്ച് എഴുന്നേറ്റു. നിങ്ങൾ കണ്ടോ, പൊലയൻ്റെ മോൻ ജാതിപ്പേരല്ലെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും. സംഗീതയുടെ കണ്ണുകൾ ആവേശം കൊണ്ട് ജ്വലിച്ചു. പുലം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സൂസൻ അങ്ങനെയൊരു വാക്ക് മുമ്പ് കേട്ടിട്ടില്ല. അവൾ രമ്യയെ നോക്കി. അവൾക്കും അറിയില്ല. പുലം മീൻസ് നിലം, അതായത് വയൽ, സംഗീത വിശദീകരിച്ചു. പുലത്തിൽ പണിയെടുക്കുന്നവൻ പുലയൻ. മേനോൻ കാപ്പക്കുട്ടിയെ ജാതിപ്പേരല്ല, വയലിൽ പണിയെടുക്കുന്നവൻ്റെ മോനെന്നാണ് വിളിച്ചത്. എന്താ ശരിയല്ലേ? സൂസൻ കുറച്ചു നേരം ആലോചിച്ചു. സംഗീത പറഞ്ഞുണ്ടാക്കിയ വയലിൽ നിന്നും കോടതിയെ വിശ്വസിപ്പിക്കാൻ പറ്റിയ ഒരു ലോ പോയിൻ്റ് വിതച്ചെടുക്കാൻ പറ്റുന്നില്ല. വെറുതെ വാദിക്കാം, കോടതി അതൊന്നും മുഖവിലക്കെടുക്കണമെന്നില്ല. നീ റിസ്കിന് നിൽക്കണ്ട, സൂസൻ അഭിപ്രായപ്പെട്ടു. രുക്മിണിയെ കൊണ്ട് സംസാരിപ്പിച്ച് കോംപ്രമൈസ് ആക്കാൻ നോക്കുന്നതാ ബുദ്ധി. അവൾ പറഞ്ഞതിനപ്പുറം കാപ്പക്കുട്ടി കാ മാന്ന് പറയില്ല. പക്ഷേ എങ്ങനെ? സംഗീത ചോദിച്ചു. വഴിയുണ്ട്, രമ്യ പറഞ്ഞു. പഴുത്ത പപ്പായ ചെറുനാരങ്ങ നീര് ചേർത്ത് അരച്ച് കവിളുത്ത് പുരട്ടി ചാവടയിലെ കാറ്റിൽ മുഖം ഉണക്കാൻ വന്ന് ഇരുന്നപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. രമ്യയാണ്. എന്തായി, രുക്മിണിയെ കണ്ടോ? സംഗീത ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. നാളെ നീ വരുമ്പോൾ മാമ്പഴപ്പുളിശ്ശേരി കൊണ്ടുവന്നിരിക്കണം, കടുമാങ്ങയും. വെറുതെ പറയല്ല, ഇറ്റ് ഈസ് മൈ ഓർഡർ. ഓക്കെ, ഗുഡ് നൈറ്റ്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് രമ്യ നായർ ഫോൺ വെച്ചു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ബാർ അസോസിയേഷൻ ഹാളിൽ നല്ല ഒന്നാന്തരം ചന്ദ്രക്കാരൻ മാങ്ങയുടെ പുളിശ്ശേരിയും മുത്തശ്ശിയുടെ കസ്റ്റഡിയിൽ നിന്നും യാചിച്ചു വാങ്ങിയ 3 വർഷം പഴക്കമുള്ള സ്പെഷ്യൽ കടുമാങ്ങയുമായി സംഗീത തീന്മേശയ്ക്ക് മുന്നിൽ എത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാസറോളും പതിവിലും ഉയരം തോന്നിക്കുന്ന ടിഫിൻ കാരിയറുമൊക്കെയായി സസ്യേതര ഭക്ഷണശാല കടന്നു വന്നു. കാസറോൾ തുറന്നപ്പോൾ താറാവ് മപ്പാസിൽ നിന്നും തേങ്ങാപ്പാലിൻ്റെ മണമുള്ള ആവി സംഗീതയുടെ മുഖത്ത് തട്ടി. ക്രിസ്ത്യാനികളുടെ പരമ്പരാഗത വിഭവം. നമുക്കിന്ന് 2 അതിഥികൾ കൂടിയുണ്ട്, സൂസൻ പറഞ്ഞു. ആരൊക്കെ? സംഗീത താറാവിനെ കാസറോളിൽ അടച്ച് സൂസന് നേരെ തിരിഞ്ഞു. ആ ദളിതക്കാരി, നിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടി രുക്കുമണി. നിങ്ങൾ ഇവിടെ വെച്ച് സന്ധി സംഭാഷണം നടത്താൻ പോവല്ലേ? അതിനെത്തിരി എരിവും പുളിയുമൊക്കെ വരുത്താൻ വേണ്ടിയ ഈ വിജാതീയ വിഭവ സമാഹരണം. നിൻ്റെ മാമ്പഴ പുളിശ്ശേരി, എൻ്റെ മപ്പാസ്. ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. രുക്മിണിയുടെ ചേറ്റുമീൻ വരെ ഈ മേശപ്പുറത്തെത്തും. ആ സതീഷ് വർമ്മയുടെ കാല് പിടിച്ചിട്ടാണ് ഞങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഒന്ന് മെരുക്കിയെടുത്തത്. പിന്നെ ശബ്ദം താഴ്ത്തി സംഗീതയുടെ ചെവിക്ക് താഴെ വന്ന് ഒരു താറാവിനെ പോലെ സൂസൻ കഴുത്തുയർത്തി. സംഗീ, നിനക്കൊരു കാര്യം അറിയണോ? അടുത്ത് കൂടുമ്പോഴല്ലേ ആൾ ഏത് തരമാണെന്നറിഞ്ഞത്. രുക്മിണിക്ക് നമ്മുടെയൊക്കെ കൂടെ കൂടണമെന്നും സംസാരിക്കണമെന്നുമുണ്ട്. കാപ്പക്കുട്ടി അവക്കുടെ റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ടെന്നല്ലാതെ ഉള്ളിലതവൾ ഒട്ടും ഇഷ്ടമല്ലെന്നേ. പിന്നെ PP ആയ സ്ഥിതിക്ക് ബാധിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വേറൊരു വിശേഷം കേൾക്കണോ? കർത്താവാണേ, പുറത്താരോടും പറഞ്ഞേക്കരുത്. ഈ കോംപ്രമൈസ് കഴിഞ്ഞാൽ വർമാജി അവളെ ഒഴിവാക്കും. പുള്ളിക്കാരൻ വക്കീലുദ്യോഗമൊക്കെ വിട്ട് കാനഡയ്ക്ക് പോവാം. സംഗീത സൂസനെ വിശ്വസിക്കാനാവാത്ത പോലെ നോക്കി. അവരുടെ കൈ തൻ്റെ മൂർദാവിൽ എടുത്തു വെച്ച് സൂസൻ ആണയിട്ടു. അന്തോണിസ് പുണ്യാളനാണേ സത്യം. അരമണിക്കൂറിനകം ബാർ അസോസിയേഷൻ ഹാളിലെ മേശപ്പുറത്ത് നാനാജാതി വിഭവങ്ങൾ നിരന്നു. രമ്യ നായർ തൻ്റെ അവിയൽ മറ്റു പാത്രങ്ങളിൽ പകർന്നുകൊണ്ട് സന്ധി സംഭാഷണം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ കാമുകൻ നേരിട്ട് ധരിപ്പിച്ചിരുന്നുകൊണ്ട് രുക്മിണിയോട് കൂടുതൽ വിസ്തരിക്കേണ്ടി വന്നില്ല. സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം സംഗീത തൻ്റെ മാമ്പഴ പുളിശ്ശേരി രുക്മിണിയുടെ ചോറിൽ ഒഴിച്ചു കൊടുത്തു. അവളാകട്ടെ മുളക് ചാറിൽ വാലിട്ടിളക്കുന്ന ഒരു ചേറ്റുമീനിനെ പിടിച്ച് അന്തർജനത്തിന് കൈമാറി. അവരുടെ കൈകൾ ജാതി നിരപേക്ഷമായ എന്തോ കാന്തിക ബലത്താൽ പരസ്പരം ആകർഷിക്കപ്പെട്ട് വട്ടമേശയ്ക്ക് മുകളിൽ പരസ്പരം ഒട്ടിച്ചേർന്നു. ആവി പറക്കുന്ന ഒരു ഷെയ്ക്ക് ഹാൻഡ്. ചോരിഞ്ചിത്ത് പാലാട്ടി വീട്ടിൽ ഗോപാലമേനോനെ ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എല്ലാവരും കൈയടിച്ചു. സൂസൻ്റെ മാപ്പ സ്വീകരിച്ച് തൻ്റെ കൂട്ടുകാരിക്കൊപ്പം രമ്യ ഇത്തിരി ചരിത്രവും വിളമ്പി. 1917 ചേറായിൽ ഇതുപോലൊരു ചാപ്പാട് നടന്നിട്ടുണ്ട്. എല്ലാവരും രമ്യയെ നോക്കി. സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടുപറമ്പിൽ. രമ്യ ചിരിച്ചു. നമ്മുടെ രുക്മിണിയെപ്പോലുള്ള രണ്ടു പേർക്കൊപ്പം 1200 പേരെ ഇരുത്തിക്കൊണ്ട് ചരിത്ര പ്രസിദ്ധമായൊരു ചോറൂണ്. അതോടെ അയ്യപ്പൻ ജാതി നിന്ന് പുറത്തായി. സത്യത്തിൽ ഇന്ന് ഇവിടുത്തെ അയ്യപ്പൻ സതീഷ് വർമ്മയാണ്. അമർത്തിയ ചിരിയോടെ രമ്യ സൂസന് നേരെ കണ്ണിറുക്കി. അതുമായി കമ്പയർ ചെയ്താൽ ഇത് വെറുമൊരു ലഞ്ചല്ല, സാമുദായിക വിപ്ലവമാണ് അല്ലേ വക്കീലെ? രമ്യയുടെ ചോദ്യം കേട്ട് രുക്മിണി ശരിയെന്ന് തലയാട്ടി. എല്ലാവരും ചിരിച്ചു. ചേറ്റുമിന്നിൻ്റെ തല ചവച്ചുകൊണ്ട് വെരി ടേസ്റ്റി എന്ന് സംഗീത അഭിപ്രായപ്പെട്ടു. ഭക്ഷണം കഴിഞ്ഞ് സതീഷ് വർമ്മ വിളമ്പിയ പഴപ്രഥമനിൽ ആകെ മധുരിച്ച് പുറത്തിറങ്ങുമ്പോൾ രുക്മിയുടെ ചുണ്ടിൽ പറ്റിക്കിടന്ന മധുരത്തെ സൂസൻ കൈലേസ് കൊണ്ട് തുടച്ചു കൊടുത്തു. തമ്പുരാൻ്റെ വിരലിൽ പിടിച്ച് രുക്മിണി യാത്ര പറഞ്ഞതും ടോയ്ലറ്റിൽ സംഗീതം ഓക്കാനിക്കുന്നത് രമ്യ കേട്ടു. അവൾ സൂസനെ നോക്കി. അവിടേക്ക് നടന്നു. വാഷ് ബേസിനിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുന്ന ചേറ്റുമീനുകൾ. രമ്യ സംഗീതയുടെ പുറം ഒഴിഞ്ഞുകൊടുത്തു. മനസ്സിന് പിടിക്കാത്തത് കഴിച്ചതുകൊണ്ടാ, രമ്യ പറഞ്ഞു. നീ വായും മുഖവും കഴുകി റെസ്റ്റ് എടുക്ക്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ആർഗ്യുമെൻ്റ് ഉള്ളതാ. രമ്യ പോയതും സംഗീത കണ്ണാടിയിൽ നോക്കി മുഖം തുടച്ചു. പിന്നെ ടാപ്പ് തുറന്ന് ചത്തുപൊന്തിയ ചേറ്റുമീനുകളെ വാഷ് ബേസിൽ നിന്നും ഒഴുക്കിക്കളയുവാൻ തുടങ്ങി.